Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആണ്ടുവട്ടം 28 വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണിത്. പുതിയ നിയമപണ്ഡിതനും കാരുണികൻ മാസികയുടെ പത്രാധിപരുമായ ഫാദർ ജേക്കബ് നാലുപറ MCBS ആണ് ചിന്തകൾ പങ്കുവയ്ക്കുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17:11-19 വരെയുള്ള വാക്യങ്ങൾ.
ഇന്നത്തെ സുവിശേഷത്തിൽ 10 കുഷ്ഠരോഗികളുടെ കഥയാണ്. ഈശോയുടെ സഹായം. 10 രോഗികളായവർ, കുഷ്ഠരോഗികളായവർ വിളിച്ചപേക്ഷിക്കുന്നു. പോകുന്ന വഴിക്ക് 10 സൗഖ്യം കിട്ടുന്നു. പക്ഷേ ഒരുത്തം മാത്രം തിരിച്ചു വരുന്നു നന്ദി പറയാൻ. ഇവിടെ അവൻ തിരിച്ചു വരുമ്പോൾ ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത്, യേശു ചോദിച്ചു, 10 സുഖപ്പെട്ടത്, ബാക്കി 9 എന്നിട്ട് അവൻ ആവർത്തിക്കുന്നു, ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലേ? ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരുത്തൻ തിരിച്ചു വരുമ്പോൾ ഈശോ ചോദിക്കുന്നത്, ബാക്കി 10 എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ആ 10 തിരിച്ചു വരാഞ്ഞത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരുത്തൻ സൗഖ്യപ്പെട്ടു, സുഖം കിട്ടി എന്നറിഞ്ഞപ്പോൾ നന്ദി പറയാനായിട്ട് തിരിച്ചു വരുന്നത്? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്തുകൊണ്ടാണ് ഈ ഒരാൾ തിരിച്ചു വന്നത്? 1993 മരിച്ചു പോയ പ്രശസ്തനായ ഒരു ലോക നമ്പർ 1 ടെന്നീസ് കളിക്കാരനുണ്ട്, ആർതർ ആഷ് എന്ന് പറയുന്ന അമേരിക്കക്കാരൻ, കറുത്ത വർഗ്ഗക്കാരൻ. ഇയാൾ 3 ഗ്രാൻഡ് സ്ലാം നേടി ഏറെക്കാലം ലോകത്തിലെ നമ്പർ 1 ടെന്നീസ് കളിക്കാരനായിട്ട് നിന്നു. 83 റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് HIV/AIDS ബാധിച്ചു. ഒരു ബൈപ്പാസ് സർജറിയോട് അനുബന്ധിച്ച് രക്തം കിട്ടിയപ്പോൾ അതിലൂടെ വന്നതാണ്. അങ്ങനെ HIV/AIDS, അന്ന് അധികം ചികിത്സയില്ലാത്ത കാലം, അത് ബാധിച്ച് ഇയാൾ മരണത്തെ സമീപിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫാൻസ് ഒത്തിരി പേര് കത്തുകൾ എഴുതി. അതിലൊരു കത്ത് ഇതായിരുന്നു, അയാളോട് ചോദിക്കുക, എന്തുകൊണ്ടാണ് തമ്പുരാൻ, എന്തുകൊണ്ടാണ് ദൈവം ഇത്ര ക്രൂരമായ ഒരു രോഗം ആർദർ നിനക്ക് തന്നത്? ഈ എഴുത്ത് കിട്ടിയപ്പോൾ ഇയാൾ തിരിച്ചതിന് മറുപടിയായിട്ട് പ്രതികരിക്കുന്നത് ഇതാണ്. അയാൾ പറഞ്ഞു, ലോകത്തിൽ ടെന്നീസ് കളി പഠിക്കാൻ ആരംഭിക്കുന്ന 50 കുട്ടികളുണ്ട്. ഇതിൽ 50 പേര് പഠനത്തിലേക്ക് പ്രവേശിക്കും. ഈ 50 5 പ്രൊഫഷണൽ ടെന്നീസിലേക്ക് കടന്നു വരും. ഈ 5 വെറും 5000 മാത്രമാണ് സർക്യൂട്ട് ടെന്നീസിലേക്ക് വരുന്നത്. ഈ 5000 മാത്രമാണ് ഗ്രാൻഡ് സ്ലാമിന് പ്രവേശിപ്പിക്കപ്പെടുന്നത്. ഈ 500 വെറും 50 മാത്രം വിംബിൾഡണിലേക്ക് വരുന്നു. അതിൽ വരുന്നതിൽ 4 മാത്രം സെമി ഫൈനലിലേക്ക് വരുന്നു. 4 2 ഫൈനലിലേക്ക് വരുന്നു. അവസാനം ഞാൻ വിംബിൾഡണിൽ ടെന്നീസ് കപ്പ് ലോകത്തിലെ നമ്പർ 1 ആയിട്ട് ഉയർത്തിയപ്പോൾ ഞാൻ ചോദിച്ചില്ല, വൈ മീ ഗാഡ്, എന്തുകൊണ്ട് ദൈവമേ നീ എനിക്കിത് തന്നു എന്ന് ഞാൻ ചോദിച്ചില്ല. അതുകൊണ്ട് തന്നെ ക്രൂരമായ ഈ രോഗം വരുമ്പോഴും ഇതാണ് മർമ്മം. എന്ത്? ആ ഒരുത്തൻ തിരിച്ചു വരുന്നതിൻ്റെ കാരണം ഇതാണ്. അയാൾക്ക് കിട്ടിയിരിക്കുന്ന ഈ വലിയ സൗഖ്യമെന്ന നന്മ അയാളുടെ യോഗ്യത കൊണ്ടല്ല, അർഹത കൊണ്ടല്ല, അയാൾക്ക് അവകാശപ്പെടാൻ ഒന്നുമില്ലാഞ്ഞിട്ടും കിട്ടിയ ആ ഔദാര്യമായി കിട്ടിയ ആ വലിയ നന്മ തിരിച്ചറിയുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലെ വലിയ ഫീലിംഗാണ്. എനിക്കൊരു യോഗ്യതയും അർഹതയും ഇല്ലാഞ്ഞിട്ടും തമ്പുരാൻ തന്ന വലിയ സമ്മാനം, ആ സമ്മാനത്തിൻ്റെ മുമ്പിൽ, ആ വലിയ മാനസികമായ ആ അവസ്ഥയുടെ മുമ്പിൽ നന്ദി പറയാതിരിക്കാനും തിരിച്ചു വരാതിരിക്കാനും പറ്റില്ല. ഇതാണ് ഈശോ ചോദിക്കുന്നത്, എന്തുകൊണ്ട് ദൈവം തിരിച്ചു വന്നു, മറ്റവരാരും വന്നില്ല, എല്ലാവർക്കും ഒരേ സൗഖ്യമാണ് കിട്ടിയത്. പക്ഷെ മറ്റവർക്ക് ഈ ഫീലിംഗ്, ഈ ഒരുവനുണ്ടായിരുന്ന മാനസിക അവസ്ഥ അവർക്ക് ഇല്ലായിരുന്നു. അപ്പോൾ ഈശോ ആവശ്യപ്പെടുന്നത്, ഈ ചോദ്യത്തിലൂടെ ആവശ്യപ്പെടുന്ന പ്രധാന കാര്യം, എന്നോട് ആവശ്യപ്പെടുന്ന ഇതാണ്, നിനക്ക് നിന്റെ ജീവിതത്തിൽ നിനക്ക് കിട്ടുന്ന വലിയ ദൈവിക നന്മകളുണ്ട്. നിനക്ക് അവകാശപ്പെടാൻ ഒരു യോഗ്യതയും ഇല്ലാതെ വെറുതെ ദൈവം നിന്നിലേക്ക് ചൊരിഞ്ഞിരിക്കുന്ന നന്മകൾ, അത് നിന്റെ ജീവന്റെ ജീവിതത്തിന്റെ തുടക്കം മുതൽ ജീവിതം മുതൽ അനുദിനം കിട്ടിക്കൊണ്ടിരിക്കുന്ന അനേകം നന്മകളുണ്ട്. ആ നന്മകൾ നീ അനുഭവിക്കുക, ഫീൽ ചെയ്യുക. എനിക്ക് അവകാശപ്പെടാൻ പറ്റുന്നൊന്നുമല്ല. ഇവിടെ ഞാൻ ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, ഈ പ്രകൃതി, ജീവിക്കുന്ന ഭൂമി, പോരാ ഈ ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങൾ, ഇതൊക്കെ അവകാശപ്പെടാൻ എന്താ എനിക്ക് യോഗ്യത? ഒന്നുമില്ല. എന്നിട്ടും തമ്പുരാൻ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നു. ഈ ദൈവം തന്നുകൊണ്ടിരിക്കുന്ന നന്മകളെ, അതും ഉദാരമായിട്ട് തന്നുകൊണ്ടിരിക്കുന്ന നന്മകളെ, അളവില്ലാതെ തന്നുകൊണ്ടിരിക്കുന്ന നന്മകളെ അനുഭവിക്കുക ഹൃദയത്തിൽ. അപ്പോൾ ഉണ്ടാകുന്നത് നന്ദിയാണ്. ഒരു ചെറു സംഭവം. മേഴ്സി എന്ന് പറയുന്ന ചെറുപ്പക്കാരിയായ ഒരമ്മ, അവൾ ആദ്യം ക്യാൻസർ വന്നു, അതിന് സർജറി ചെയ്തു, അതിന് ചികിത്സയൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി, ഭേദപ്പെട്ടു. പിന്നെയും കുറേ കഴിഞ്ഞപ്പോൾ രണ്ടാമതും വന്നു. രണ്ടാമതും വന്നപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രണ്ടാമത് വന്നപ്പോൾ ഇത്തവണ വളരെ കൂടുതലായി, അങ്ങനെ മരിക്കും എന്ന അവസ്ഥയിൽ കിടക്കുക. അങ്ങനെ അവസ്ഥയിൽ കിടക്കുമ്പോഴാണ് ഞാൻ കയറി ചെന്നത്. പരിചയപ്പെട്ട സുഹൃത്ത് വലയത്തിലുള്ള ശ്രീ മേഴ്സി, വാതുക്കെ വെച്ച് തന്നെ ഭർത്താവിനെ കണ്ടു, ചോദിച്ചു, എങ്ങനെയുണ്ട്? വളരെ കൂടുതലായി, ഇനി അധികം ദിവസമില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ. ഞാൻ ചോദിച്ചു, മേഴ്സിക്ക് അറിയാമോ ഇത്? അയാൾ പറഞ്ഞു, അറിയാം, എല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അകത്തേക്ക് കയറി. കയറിയപ്പോൾ കട്ടിലിൻ്റെ കാൽക്കലിരുന്ന ഒരമ്മച്ചി എഴുന്നേറ്റു, എന്നിട്ട് അടുത്ത് ചെന്നു നിന്ന്. 10-38 വയസ്സുള്ള ചെറുപ്പക്കാരിയായ കുടുംബിനി, മരണത്തെ മുഖാമുഖം കാണുന്നവൾ, അവളോട് എന്നാ നമുക്ക് പറയാനുള്ളത്? മിണ്ടാതെ നിന്നപ്പോൾ അവൾ ഇങ്ങോട്ട് ചോദിക്കുക, അച്ഛന് സുഖമാണോ? പിന്നെ എന്താ ചോദിക്കേണ്ടത്? മുന്നോട്ട് പോവുക, ബാക്കിയുള്ളവരുടെ വിശേഷം അവൾ ചോദിക്കുക. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഞാൻ ചോദിച്ചു, മേഴ്സി, വേദനയുണ്ടോ? ക്യാൻസറാ, എല്ലായിടത്തും പടർന്നിരിക്കുക, വേദനയുടെ ആധിക്യത്തില്ല, വേദനയുണ്ടോ? അവൾ തലയാട്ടിയുണ്ട്. ഞാൻ പറഞ്ഞു, എന്നിട്ടെന്തേ, മുഖത്ത് ഒന്നും കാണുന്നില്ലല്ലോ വേദന. അപ്പോൾ അവൾ പറഞ്ഞൊരു മറുപടിയുണ്ട്, അച്ഛാ, ഇപ്പോൾ എൻ്റെ കട്ടിലിൻ്റെ കാൽക്കൽ നിന്ന് എഴുന്നേറ്റ് പോയത് എൻ്റെ അമ്മയല്ല, അമ്മായി അമ്മയാണ്. എൻ്റെ അമ്മയെക്കാളും കൂടുതലായിട്ട് എന്നെ സ്നേഹിക്കുന്ന അമ്മ, അമ്മായിയമ്മ. ഞാൻ രണ്ടാം പ്രാവശ്യം രോഗിയായിട്ട് ആശുപത്രിയിലും ചികിത്സയും കഴിഞ്ഞ് വീട്ടിൽ വന്ന് കിടക്കുമ്പോൾ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ നിന്നും പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടു. എൻ്റെ അമ്മായിയമ്മ, എൻ്റെ ഈശോയേ, എന്തിനാ എൻ്റെ മോക്ക് ഈ രോഗം കൊടുത്തത്? ഇത്ര ചെറുപ്പത്തിലേ അതെനിക്ക് തന്നിട്ട് ഇവളെ രക്ഷപ്പെടുത്തൂലേ. എൻ്റെ ഭർത്താവ് തുടരെ എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ആങ്ങളമാർ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും എന്നെ കാണാൻ ഇവിടെ വരുന്നു. ഇവരെല്ലാം ഇത്രയധികം എന്നെ സ്നേഹിക്കുമ്പോൾ എനിക്കെങ്ങനാ എൻ്റെ വേദന പുറത്തു കാണിക്കാൻ പറ്റുക? ഇതാ പ്രധാനപ്പെട്ടത്, തിരിച്ചറിയുക. എനിക്ക് കിട്ടുന്ന നന്മകൾ, നിനക്ക് കിട്ടുന്ന നന്മകൾ, നിനക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങൾ, അത് അവകാശപ്പെടാനും യോഗ്യതയൊന്നുമില്ലായിട്ട് പോലും അധികമായിട്ട് കിട്ടുന്ന ഈ നന്മകളെ അനുഭവിക്കുക. അനുഭവിക്കുമ്പോൾ ഹൃദയത്തിൽ നിറയുന്നത് നന്ദിയും സ്നേഹവും കൃതജ്ഞതയുമാണ്. ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന, എനിക്ക് യോഗ്യതയും അർഹതയും അവകാശവും ഇല്ലാഞ്ഞിട്ട് ദൈവം തന്നുകൊണ്ടിരിക്കുന്ന നന്മകളെ അനുഭവിക്കുമ്പോൾ, ഹൃദയത്തിൽ ആ അനുഭവമായിട്ട് ജീവിച്ചു പോകുമ്പോൾ സംഭവിക്കുന്നത് എന്താ? അതാ 19-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നത്, ഈ തിരിച്ചു വന്ന കുഷ്ഠരോഗിയോട്, മകനെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഈ ഒരു വിശ്വാസ അനുഭവമുണ്ട്. ദൈവം തരുന്ന നന്മകളെ ഹൃദയത്തിൽ അനുഭവിക്കുക, ആ കൃതജ്ഞതയിലും നന്ദിയിലും ജീവിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? രക്ഷ. ഇതിലൂടെ സംഭവിക്കുന്നതാണ് രക്ഷ. നമുക്ക് കൃതജ്ഞതയും സന്തോഷവും ജീവിതത്തിൽ നിറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ മറ്റുള്ളവരോട് നന്ദിയുള്ളവരായിരിക്കും. അർഹതയില്ലാഞ്ഞിട്ടും കിട്ടിയ നന്മകൾ, ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കും, പോരാ ചുറ്റുമുള്ളവരോട് നന്ദിയുള്ളവരായിരിക്കും. അതിലുപരിയായിട്ട് വേറൊരു കാര്യം കൂടെയുണ്ട്. എനിക്കിതെല്ലാം ഔദാര്യമായിട്ടും സൗജന്യമായിട്ടും ദൈവവും മറ്റുള്ളവരും തരുന്നതാണേ എങ്കിൽ, ഉറപ്പ്, ഞാനും അറിയാതെ ഈ ഉദാരത കാണിക്കും. ആരോട്? എൻ്റെ കൂടപ്പുറപ്പുകളോട്. ഉദാരതയോടെ കൊടുക്കാനായിട്ട് ഞാൻ അറിയാതെ പ്രേരിതനാകും. അതോടൊപ്പം തന്നെ ഈ ഉദാരത ദൈവത്തോടും കാണിക്കും. ഇത്രയും കൂടുതൽ തരുന്ന തമ്പുരാനോടും, ഇത്രയും കൂടുതൽ തരുന്ന എൻ്റെ സഹോദരങ്ങളോടും ഉദാരത കാണിക്കാൻ, കൊടുക്കാൻ എനിക്ക് മനസ്സിൽ പ്രേരണയുണ്ടാവും. ഇങ്ങനെ തമ്പുരാൻ എൻ്റെ ജീവിതത്തിൽ തന്നുകൊണ്ടിരിക്കുന്ന, എനിക്ക് അർഹതയും അവകാശവും ഒന്നും ഇല്ലാഞ്ഞിട്ടും വളരെ സൗജന്യമായിട്ട് അളവില്ലാത്ത രീതിയിൽ തന്നുകൊണ്ടിരിക്കുന്ന നന്മകളെ അനുഭവിച്ച് ജീവിക്കുമ്പോൾ, ഞാനും ഹൃദയത്തിൽ നിറയുന്ന സന്തോഷത്തോടെ തമ്പുരാനോട് നന്ദി, എൻ്റെ സഹോദരങ്ങളോട് നന്ദി പോരാ, തമ്പുരാൻ എന്നോട് കാണിക്കുന്ന ഈ ഉദാരത എൻ്റെ സഹോദരങ്ങളോട് കാണിക്കാൻ പ്രേരിതനാകുന്നു. അങ്ങനെ ജീവിച്ചു പോകുമ്പോൾ സംഭവിക്കുന്നത് എന്താ? രക്ഷ. അതായത് ജീവൻ, നിത്യജീവൻ, എന്നിലെ ജീവൻ വളരുകയാണ്, ത്രസിക്കുകയാണ്. ഈ വലിയ അനുഭവത്തിൻ്റെയും കൃതജ്ഞതയുടെയും ഉദാരതയുടെയും മുമ്പിൽ എന്നിലെ ജീവൻ അത് കൂടുതൽ കൂടുതൽ പ്രകാശിതമാവുകയാണ്. പോരാ, മരണം കഴിഞ്ഞാലും ആ ജീവൻ തുടരുകയാണ്. അതാ നിത്യമായ ജീവൻ, അതാ രക്ഷ. ഈശോ പറഞ്ഞു തരുന്നത് ഈ രക്ഷയ്ക്കും നിത്യജീവനുമുള്ള വഴിയാണ്. അത് വളരെ ലളിതമായിട്ട് ഈശോ പറയുന്നു. നീ നിന്റെ തന്നെ ജീവിതത്തെ നോക്കുക, അറിയുക, ഹൃദയം കൊണ്ട് വായിക്കുക. ദൈവിക നന്മകൾ സൗജന്യമായി നിനക്ക് കിട്ടുന്നത് തിരിച്ചറിഞ്ഞ് അനുഭവിക്കുമ്പോൾ നീ രക്ഷയുടെ വഴി തുറക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നീ കാണിച്ചു തരുന്ന രക്ഷയുടെ വഴി, തിരിച്ചു വരുന്ന നന്ദിയോടെ, ഹൃദയത്തിൽ നിറയെ ആഹ്ലാദത്തോടെയും നന്ദിയോടെയും തിരിച്ചു വരുന്ന കുഷ്ഠരോഗി, സമറിയാക്കാരൻ കുഷ്ഠരോഗിയുടെ മാനസിക ഭാവത്തിലേക്ക് ഈശോയെ എന്നെ വളർത്തണമേ. എൻ്റെ ജീവിതത്തിൽ നീ അനുദിനം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന നന്മകളുണ്ട്. എനിക്കൊരു അവകാശവും ഇല്ലാഞ്ഞിട്ടും സൗജന്യമായിട്ട് നിന്റെ സമ്പന്നതയിൽ നീ ചൊരിയുന്ന നന്മകളെ അറിയാനും അനുഭവിക്കാനും അതിന് ഹൃദയത്തിൽ അനുഭവിച്ച് നന്ദിയോടെ ജീവിക്കാനുമുള്ള കൃപ തരിക. ഒപ്പം ഈ ഒരു ഉദാരത എൻ്റെ ചുറ്റുമുള്ള കണ്ടുമുട്ടുന്നവരോടൊക്കെ നീ കാണിക്കുന്ന ഉദാരതയോടെ കൊടുക്കാനുള്ള കൃപ തരണമേ. അതിലൂടെ ഈശോയെ രക്ഷയിടി, നിത്യജീവനിലേക്കും നീ എന്നെ കൈപിടിച്ച് നടത്തണമേ. ആമേൻ.
നന്ദിയോടെ ദൈവസ്നേഹത്തെ പ്രകീർത്തിക്കുന്ന ഈ ഗാനത്തിന് ഈണം പകർന്നത് ജെറി അമൽദേവ് ആണ്. അദ്ദേഹത്തിൻ്റെ സിംഗ് ഇന്ത്യ ഗായക സംഘമാണ് ഇത് ആലപിച്ചിരിക്കുന്നത്. പിന്നെ വരികൾ ഫാദർ ജോർജ് പുത്തുമന തലശ്ശേരിയുടേതാണ്.
സ്നേഹം അണഞ്ഞീടിലും നിൻ സ്നേഹദീപം തെളിഞ്ഞു നിൽക്കും.
അമ്മതൻ സ്നേഹം അണഞ്ഞീടിലും നിൻ സ്നേഹദീപം തെളിഞ്ഞു നിൽക്കും.
നിൻ സ്നേഹദീപം തെളിഞ്ഞു നിൽക്കും.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ ജേക്കബ് നാലുപറ MCBS ന്റെ ഈ ആഴ്ചത്തെ സുവിശേഷ വിചിന്തനമാണ്.